Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Brahmana Rupamide, Brahma Rupide Chaitanyena, Brahmam Prakashikinu, Chaitanya Rupatil, Chaitanya Nishabodh, Bodhaspuranamayi. അതുകൊണ്ടാണ് തത്വമസി എന്ന് പറയുന്നത്. ത്വം എന്ന് പറയുമ്പോൾ ശ്രോതാവ് എങ്ങനെ ധരിക്കുന്നു? അഹം. ശ്രോതാവിനോട് ത്വം എന്ന് പറഞ്ഞാൽ ശ്രോതാവ് ഗ്രഹിക്കുന്നു അഹം. അഹം എന്ന് ഗ്രഹിക്കാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, ഈ ബോധസ്ഫുരണം മാത്രം. ബാക്കിയുള്ള സർവത്തെയും ഇതമെന്നേ ഗ്രഹിക്കാൻ കഴിയും. അഹം എന്ന് ഏതിനെയാണോ ഗ്രഹിക്കുന്നത് അതാണ് ബ്രഹ്മം. ബ്രഹ്മരൂപിയെ ചൈതന്യേന അതിന്റെ പൂർണ്ണതയില്ല. കാരണം അഹം ഇന്ദ്രിയങ്ങളോടും മനസ്സിനോടും ശരീരത്തോടും ഒക്കെ താതാത്മ്യപ്പെട്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് ആ അനുഭവത്തിൽ പൂർണ്ണതയില്ല. അതാണ് അധ്യാസം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അതാണ് താനും, അത് തന്നെയാണ് ശ്രുതിയും പറയുന്നത്. അപ്പൊ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണോ, ഈ സ്വരൂപം എന്ന് പറഞ്ഞാൽ ശ്രോതാവിന് അനുഭവിക്കാൻ കഴിയുന്ന സ്വരൂപം, അതാണ്. അത് ബാഹ്യമായുള്ള വസ്തുക്കളല്ല, ആന്തരികമായിട്ടുള്ളതുമല്ല, മറിച്ച് സർവാന്തരമായിരിക്കുന്ന ആ വിജ്ഞാനം തന്നെയാണ് ബ്രഹ്മസ്വരൂപം. തഥാച ഉക്തം, വിജ്ഞാനം ആനന്ദം ബ്രഹ്മ, വിജ്ഞാനഘനയേവ സത്യജ്ഞാനം അനന്തം പ്രജ്ഞാനം ബ്രഹ്മ ഇതിജ ബ്രഹ്മണോ രൂപം നിർദ്ദിഷ്ടം ശ്രുതിഷു. ശ്രുതിയിൽ ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ വിജ്ഞാനമാണ്, അത് തന്നെയാണ് ആനന്ദം, അത് വിജ്ഞാനഘനമാണ്, ആ വിജ്ഞാനം തന്നെയാണ് സത്യം, അത് തന്നെയാണ് പ്രജ്ഞാനം. ആ സത്യം എന്നുള്ള പറയുന്നത് എന്തുകൊണ്ട്? സർവദിനം പരിണാമം അനുഭവപ്പെടുന്നുണ്ട്, പക്ഷേ ഈ അഹംസ്ഫുരണത്തിൽ ഒരു മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. അഹംസ്ഫുരണത്തെ ഇതമെന്നറിയാൻ കഴിയുന്നുണ്ട്, അതാണ് അതിൽ വരേണ്ട മാറ്റം. തത്, ഇതം, ഏതത് ഇങ്ങനെ മാറി മാറി അനുഭവപ്പെടുന്നുണ്ട്. ഏത് രൂപത്തിൽ തന്നെ വിജ്ഞാനം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏത് രൂപത്തിൽ അനുഭവപ്പെടുന്ന സത്യമായിരിക്കും, അതിന് മാറ്റം വരാൻ കഴിയില്ല. അങ്ങനെ ബ്രഹ്മത്തിന്റെ സ്വരൂപം അതിയാന്തരികമായിരിക്കുന്ന പ്രകാശം തന്നെ, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശം തന്നെ, അത് പുതുതായി അറിയേണ്ടതൊന്നല്ല. ശ്രുതി അതിനെ ഇത്രയും ബോധിപ്പിക്കുന്നു. എന്താണ് ആ പുതുതായി അറിയാൻ പറയുകയല്ല, അതിനെ ബ്രഹ്മമായി ബോധിപ്പിക്കുന്നു. തതത്വം എന്നാണ് നിന്നെ അതായി ബോധിപ്പിക്കുകയാണ്, അതാണ് പരമാർത്ഥം എന്ന് ബോധിപ്പിക്കുകയാണ്. എന്നാ അറിയാത്ത ഒന്നിനും ബോധിപ്പിക്കുകയാണ്. അതിന്റെ നിത്യതയെ, അനന്തതയെ, ആനന്ദരൂപത്തെ ഇതൊക്കെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അജ്ഞാതമായ ഒന്നിനെ ബോധിപ്പിക്കുകയല്ല. നിർദ്ദിഷ്ടം ശ്രുതിഷു, അതുകൊണ്ട് ഈ പരമാർത്ഥ തത്വത്തെ ഇങ്ങനെ ബോധിപ്പിച്ചിരിക്കുന്നു. സത്യം ഏവം തഥാപി ശരി തന്നെയാണ്. ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് അത് സർവാന്തരമായതുകൊണ്ട് അതിന് ബ്രഹ്മം തുടങ്ങിയ ശബ്ദങ്ങൾ വന്നെങ്കിലും ഇത് അന്യമായ ഒരു കാര്യമല്ല. സ്വാനുഭവത്തിൽ നിന്ന് അന്യമായ ഒന്നിനെയല്ല ബോധിപ്പിക്കുന്നു. അനുഭവരൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ജീവന്റെ ഉള്ളിൽ വിളങ്ങുന്നതാണ് അത്. അതിന്റെ വിശേഷതകളെ ബോധിപ്പിക്കുന്നുണ്ട്, സർവാന്തരത്വം മറ്റും. തഥാപി എല്ലാം സത്യമാണെങ്കിലും തദന്തകരണ ദേഹ ഇന്ദ്രിയ ഉപാധി ദ്വാരേണൈവ വിജ്ഞാനാദി ശബ്ദൈഹി നിർദ്ദേശ്യതെ. പക്ഷെ വിജ്ഞാനം തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ അതിനെ നിർദ്ദേശിക്കുമ്പോൾ ആ ശബ്ദത്തിലൂടെ അതിന്റെ പൂർണ്ണതയെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇവിടുത്തെ ന്യൂനത. എന്തുകൊണ്ട്? അന്ധകരണം, ദേഹം, ഇന്ദ്രിയം തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ച് ആ പ്രകാശത്തെ ആ പ്രകാശം പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രകാശത്തെ നമുക്ക് ഗ്രഹിക്കാനും കഴിയുന്നു. അഹം സ്ഫുരണം, അത് ഈ ശരീരത്തോട് ചേർന്നേ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുള്ളൂ. ഞാൻ ഇന്നാര്, ഇങ്ങനെ ഞാൻ പുരുഷൻ, ഞാൻ സന്യാസി, ഞാൻ ബാലൻ, ഞാൻ യുവാവ്, ഞാൻ വൃദ്ധൻ, ഞാൻ സ്ത്രീ, ഇങ്ങനെ അഹം സ്ഫുരണത്തെ ശരീരം, അതുപോലെ ഇന്ദ്രിയങ്ങളോട് ചേർ, എന്റെ മനസ്സ്, ഞാൻ മനസ്സിനോട് ചേരുന്നു, എന്റെ ഇന്ദ്രിയങ്ങൾ, എന്റെ സങ്കല്പങ്ങൾ, എന്റെ വികാരങ്ങൾ, എന്റെ കാമക്രോധാദികൾ, ഇങ്ങനെ ഇവയോട് ചേർന്ന് മാത്രമേ ഈ അഹംസ്മരണത്തെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ. അതാണ് അന്ധകരണ ദേഹ ഇന്ദ്രിയ ഉപാധി ദ്വാരയുടെ വിജ്ഞാനം, ജ്ഞാനം, ബോധം, അറിവ് എന്നെല്ലാം പറയുന്നിടത്തും ആ ശബ്ദങ്ങളെ കൊണ്ടൊന്നും ഇതിൻ്റെ ആ തനിമയെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല, ഇതിൻ്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ കഴിയുന്നില്ല. ഉപാധികളോടുകൂടി പ്രകാശിക്കുന്ന ഇതിനെ വെളിപ്പെടുത്താൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ടാണ് ശബ്ദത്തിന് ഇതിനെ പ്രകാശിപ്പിക്കുന്നതിന് ശേഷിയില്ല എന്ന് പറയുന്നത്. വിജ്ഞാനാദി ശബ്ദയും നിർദ്ദേശ്യതയും തദ്നുകാരിത്വം. എന്തുകൊണ്ട് ഇത് ഈ ഉപാധികളെ അനുസരിച്ച് അനുഭവപ്പെടുന്നുള്ളൂ. ഞാൻ എനിക്ക് എന്നും യുവാവായിരിക്കാൻ കഴിയുന്നില്ല, ഞാൻ വൃദ്ധനാകുന്നു. എന്റെ ശരീരധർമ്മത്തിനനുസരിച്ച് ഞാൻ എനിക്ക് അനുഭവപ്പെടുന്നുള്ളൂ. തദ്നുകാരിത്വം, അതിനനുസരിച്ച് അത് അനുഭവപ്പെടുന്നു. അപ്പൊ ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു. വാസ്തവത്തിൽ ഈ ഞാൻ ആ കേവലമായ ശുദ്ധമായ ബോധസ്ഫുരണമാണെങ്കിലും ഇതിൻ്റെ ശരീരബന്ധത്തെ വിട്ടിട്ടെനിക്ക് ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് തകരാറ്. തദ്നുകാരിത്വ ദേഹാദി ബുദ്ധി സങ്കോച ഛേദാദിഷു നാശേഷിച്ച നസ്വത. അപ്പൊ ആ ദേഹാദി ബുദ്ധികളുടെ പ്രതിക്ഷയങ്ങൾക്കനുസരിച്ച്, ഉത്പത്തി നാശങ്ങൾക്കനുസരിച്ച് അഹംസ്ഫുരണം ഇതിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇതിനോട് ചേർന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് ഈ അഹംസ്ഫുരണം ഇത് പരമാർത്ഥമാണെന്നോ സത്യമാണെന്നോ ഇതാണ് പരമമായ ആനന്ദമെന്നോ ഇതാണ് പരമമായ ശാന്തിയെന്നോ ഒന്നും എനിക്കറിയാൻ കഴിയുന്നു. ഇവിടെ എന്താണ് ഈ ആത്മ അനാത്മ മിശ്രണം, ജഡവും ഈ ചിത്തും തമ്മിലുള്ള മിശ്രണം, ജഡഗ്രന്ഥി അത് സംഭവിച്ചിരിക്കുന്നു. അതിൽ നിന്ന് എനിക്ക് എന്നെ മോചിപ്പിക്കാൻ കഴിയുന്നില്ല. അതിലൂടെ മാത്രമേ എനിക്ക് ഞാൻ വെളിപ്പെടുന്നുള്ളൂ. ഇതാണ് ഇവിടുത്തെ തകരാറ്. വാസ്തവത്തിൽ ഈ ചൈതന്യം തന്നെയാണ് ഇതിനപ്പുറം, ഈ സദാസ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചൈതന്യത്തിനപ്പുറം ശ്രുതിക്ക് ഒന്നിനെയും ബോധിപ്പിക്കാനില്ല. ശ്രുതി ഇതിനെ തന്നെയാണ് ബോധിപ്പിക്കുന്നത്. സ്വതഃ, പക്ഷെ അത് സ്വത പ്രകാശിക്കുന്നില്ല. ഈ ജഡബന്ധം കൂടാതെ ഇത് അനുഭവപ്പെടുന്നില്ല. ഈ കേവലമായിരിക്കുന്ന അഹസ്ഫുരണത്തിൽ പോലും സൂക്ഷ്മമായ ആ ജഡബന്ധം വന്നു കഴിഞ്ഞു. മനസ്സിന്റെ ആ ജഡബന്ധം വന്നതുകൊണ്ടാണ് അഹം ആ ബോധസ്ഫുരണത്തിന് തന്നെ അങ്ങനെ ഒരു ആകാരം വരുന്നത്. മമ അടുത്ത് മറ്റൊരു രൂപം വരുന്നു. അഹന്ത മമത രഹിതമായി കേവലമായ പ്രകാശമായി അത് നിലനിൽക്കുന്നില്ല. പരമാർത്ഥത്തിലാണെങ്കിലോ നിരുപാധികമായ ആ പ്രകാശം, ഉപാധിരഹിതമായ ആ പ്രകാശം, അതിനാണ് ഇവിടെ ആത്മബോധം അല്ലെങ്കിൽ ആത്മനിഷ്ഠ എന്ന് പറയുന്നതാണ്. അതാണ് ശിഷ്യൻ വരേണ്ടത്. അത് ആ നിലയിൽ എന്താണ്, ഇത് വിദിത അവിദിതങ്ങൾക്കപ്പുറമാണ്. അതിനെ സംബന്ധിച്ച് സുഷ്ടുവേദ എന്ന് പറയാൻ കഴിയില്ല. ഉപാധികളിലൂടെയുള്ള ഈ അറിവിനെയാണ് പറയുന്നത് സൃഷ്ടുവേദ എന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥം. അപ്പോൾ അത് ഈ ഉപാധി ബന്ധങ്ങൾ വിടുമ്പോൾ ശേഷിക്കുന്നു എന്നതിനെ കുറിച്ച് പറയാനുണ്ട്. എങ്ങനെയാണോ ജാഗ്രത സ്വപ്ന ബന്ധങ്ങളെല്ലാം വിടുമ്പോൾ സുഷുപ്തിയിൽ അവൻ പ്രജ്ഞാനഘനനായിരിക്കുന്നത്, അതുപോലെ എല്ലാ അവസ്ഥകളും വിടുമ്പോൾ അങ്ങനെ വിട്ടിട്ടൊരവസ്ഥ ഉണ്ടാകുമോ എന്ന് സംശയിക്കാം. ഈ ഒരു അനുഭവത്തിൽ അനുസ്യൂതമായി നമ്മൾ തുടർന്നിരിക്കെ അഹം സ്ഫുരണത്തിൽ സദാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇതിനെ വിട്ട് പിന്നെ ശേഷിക്കുമോ നിലനിൽക്കുമോ, അതിന് ദൃഷ്ടാന്തമാണ് സുഷുപ്തി. അവിടെ ഈ ജഡബന്ധത്തെ വിട്ടിട്ട് ശേഷിക്കുന്നു. അതുപോലെ ആ ഒരവസ്ഥയും വിട്ടിട്ട് സുപ്തമായ അവസ്ഥയും വിട്ടിട്ട് ശേഷിക്കുന്നു, അജ്ഞാനനാശത്തിൽ ശേഷിക്കുന്നത്. അതാണ് പരമാർത്ഥം, അതാണ് അതിന്റെ സ്വതപ്രകാശം എന്ന് പറയുന്നത്. ആ സ്വതപ്രകാശത്തിനൂടെ ബ്രഹ്മ അനുഭവം, അത് യുക്തിക്കും അനുഭവത്തിന് യോജിക്കുന്നതാണ്. സതസ്തോ അവിജ്ഞാതം വിജാനത, വിജ്ഞാതം അവിജാനത വിധിസ്ഥിതം ഭവിഷ്യതി. പരമാർത്ഥം അതാണ്, അവിജ്ഞാതം വിജാനത, വിജ്ഞാതം അവിജാനത. യദസ്യ ബ്രഹ്മണോരൂപം വിധി പൂർവീന സംബന്ധം വീണ്ടും പറഞ്ഞു. യദസ്യ ബ്രഹ്മണോരൂപം, അതെന്താണ്? നീ അല്പമാണ് അറിഞ്ഞിരിക്കുന്നത്. സർവവ്യാപകമായിരിക്കുന്ന ഈ ചൈതന്യത്തെ, സർവവ്യാപകം എന്ന് പറയുമ്പോൾ സർവാന്തരം എന്ന് പറയുമ്പോൾ ഈ ജീവന്മാരിൽ ദേവന്മാരിലും മനുഷ്യരിലും സർവത്ര സർവപ്രാണികളിലും ഇരിക്കുന്ന ഈ ചൈതന്യത്തെ ഈ ജഡബന്ധം കൂടാതെ അജ്ഞാനശൂന്യമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ അത് പ്രകാശിക്കുന്നില്ല തന്നെ എന്നാണ്. നാം കേവലം അധ്യാത്മ ഉപാധി പരിച്ഛിന്നസ്യ ബ്രഹ്മണരൂപം തുമത്വം വേത് യദപി അധി ദൈവത്വ ഉപാധി പരിച്ഛിന്നസ്യ ബ്രഹ്മണരൂപം ദേവേഷു വേദത്വം തദപിനൂനന്ദഹരമേവ വേദേരി മന്യേഹം. ദേവേഷു എന്ന് പറഞ്ഞു ജീവന് തന്നെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട്. തന്നെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിലും അവന് ഈ ശരീര മനസ്സുകളിൽ നിന്നും വേറിട്ട തന്റെ യഥാർത്ഥ സ്വരൂപത്തെ സങ്കല്പിക്കാൻ കഴിയുന്നില്ല. തന്റെ തനിമയിൽ അവന് നിൽക്കാൻ കഴിയുന്നില്ല എന്നത് ബന്ധങ്ങളെല്ലാം വേർപെട്ട ആ പ്രകാശമായിരിക്കാൻ അവന് കഴിയുന്നില്ല. ആ പ്രകാശമായിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സ്വയം ആ പ്രകാശമായിരുന്നുകൊണ്ട് അതിൽ ഈ ബന്ധങ്ങളെ കാണാൻ അവന് കഴിയുന്നില്ല. അവന് പരമാവധി ചിന്തിക്കാൻ കഴിയുന്നുള്ള അവന് ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ദേവന്മാരെ സംബന്ധിച്ച് പോലും അവിടെയും ദ്യോതനാഥ് ദേവൻ പ്രകാശിക്കുന്നവനാണ്, സ്വയം പ്രകാശിക്കുന്നവനാണ് ദേവന്മാർ. ആ ദേവന്മാരെ അലൗകികമായിട്ടാണ് അവൻ സങ്കല്പിക്കുന്നത്, നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളവരായിട്ടാണ്. എന്തായാലും തന്നെക്കാളും ശ്രേഷ്ഠം, അതാണ് ദേവസങ്കല്പം. ആ ദേവസങ്കല്പത്തിൽ പോലും അവന്റെ പൂർണ്ണതയെ അവന് കാണാൻ കഴിയുന്നില്ല. അവിടെയും ഉപാധികളോടുകൂടിയിരിക്കുന്ന ശക്തിവിശേഷങ്ങളെയാണ് അവൻ ദേവനായി കണ്ട് സ്തുതിച്ച് ആരാധിക്കുന്നത്. തന്നിലെ പൂർണ്ണത കണ്ടെത്താത്തവന് മറ്റൊരിടത്തും എത്ര മഹത്വമുള്ളതായാലും ശരി അവിടെ പൂർണ്ണത കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നതിന്റെ തത്വം. അത് തന്നിൽ കണ്ടാലേ പറ്റും. നമുക്ക് ഈ ലോകത്ത് എന്തിലെങ്കിലും ആരിലെങ്കിലും എപ്പോഴെങ്കിലും പൂർണ്ണത കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും കഴിയത്തില്ല. കാരണം തന്നിൽ ആ ന്യൂനത ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്വന്തം ഗുരുവിൽ പോലും പൂർണ്ണത കാണാൻ കഴിയത്തില്ല. ഒരിക്കലും കണ്ടിട്ടില്ല. തന്നിൽ അപൂർണത ഇരിക്കുന്നിടത്തോളം കാലം ഒരിക്കലും അത് കാണത്തില്ല. അവിടെയും നമ്മൾ അപൂർണതകൾ കാണും. അപൂർണതകൾ, ഒരു അങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത്, അങ്ങനെ ആയിരുന്നില്ല സംസാരിക്കേണ്ടിയിരുന്നത്, അങ്ങനെ ആയിരുന്നില്ല പ്രവർത്തിക്കേണ്ടിയിരുന്നത്. ഇത്തരത്തിൽ അപൂർണതകൾ അവിടെ കാണും. സർവ മനുഷ്യരിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ഗുരുവിനെ ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ്? അതിൽ വല്ലപ്പോഴും ഒക്കെ പൂർണ്ണതകൾ കാണുന്നത് കൊണ്ടാണ്, സർവത്ര പൂർണ്ണത കാണുന്നുണ്ട്. അത് കാണാൻ കഴിയുന്നു എവിടെയെങ്കിലും. ശരിക്കും പക്ഷെ തന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങളിലെങ്കിലും അപൂർണതകൾ അവിടെ കണ്ടെത്തും. മറിച്ചായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നേനെ ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചു നമ്മൾ അവിടെ തിരുത്ത്. അത് തിരുത്തുന്നതിന് നമുക്ക് അർഹതയില്ലെങ്കിലും നമ്മൾ തിരുത്താൻ ശ്രമിക്കും. അപൂർണത എന്തുകൊണ്ട്? മനഃപൂർവ്വമല്ല, സ്വന്തം ന്യൂനതയാണ്. കാരണം തന്നിൽ അപൂർണതയില്ല. പറയുന്നു, നിനക്ക് നിന്നിൽ പൂർണ്ണത കാണാൻ കഴിയില്ല. നീ ഏറ്റവും ശ്രേഷ്ഠവും ദിവ്യവും അലൗകികവുമാണെന്ന് കരുതുന്ന ദേവന്മാരിൽ കൂടി നിനക്ക് അപൂർണത, പൂർണ്ണ ചൈതന്യ പ്രകാശം കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന് കേവലമായ നിരുപാധികമായ ചൈതന്യമായി കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും കാണാൻ കഴിയും? ഗുരുവിനെ ആർക്കെങ്കിലും കാണാൻ കഴിയുമോ? നിരുപാധികമായ കേവലമായ ചൈതന്യമായിട്ട് കഴിയില്ല. എന്തുകൊണ്ട്? താൻ സ്വയം ചിരിക്കുകയും കരയുകയും ചെയ്യുന്നവനാണ്, ആശയും നിരാശയുള്ളവനാണ്. അതുകൊണ്ട് തന്റെ ഗുരുവിനെ തൻ കാണുന്നത് എങ്ങനെയായിരിക്കും? ചിരിക്കുകയും കരയുന്ന സന്തോഷിക്കുന്നവനും സന്താപം ഉള്ളവനുമായിട്ടല്ലേ കാണുന്നത്. അതാണ് അപൂർണമായി കാണുന്നു എന്ന് പറയുന്നത്. അതിനപ്പുറം കാണാൻ കഴിയുന്നത് രാഗദ്വേഷങ്ങളുള്ളവനായിട്ടല്ലേ കാണുന്നത്. എന്നോട് ഇഷ്ടമുള്ളവൻ, എന്നോട് അനിഷ്ടമുള്ളവൻ, അന്യനോട് ഇഷ്ടമുള്ളവൻ, അന്യനോട് അനിഷ്ടമുള്ളവൻ, ശിഷ്ടന്മാരോട് സ്നേഹമുള്ളവൻ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവൻ, ഇങ്ങനെ കാണാൻ കഴിയും. അതാണ് ഞാൻ അപൂർണതയിലേ കാണാൻ കഴിയും. പക്ഷേ അത് വലുതാണോ? ഗുരുതത്വം അതല്ല, ദേവതത്വം അതല്ല. അവിടെ കുറഞ്ഞ പക്ഷം നമുക്ക് നിഗ്രഹ അനുഗ്രഹ ശക്തിയുള്ളവനായിട്ടെങ്കിലും സങ്കല്പിക്കേണ്ടി വരും. ദേവനെ സംബന്ധിച്ച് അങ്ങനെയാണ്. അതുകൊണ്ടാണ് നമ്മൾ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. നമ്മളെന്ത് കരുതുന്നു? ആ ദേവന് നിഗ്രഹ അനുഗ്രഹ ശക്തികളുണ്ട്. ഗുരുവിനെ എന്തുകൊണ്ടാണ് പൂജിക്കുന്നത്? ഭയന്നിട്ടാണ്, നിഗ്രഹാനുഗ്രഹ ശക്തികളുണ്ടെന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടാണ്. അപ്പോൾ അത് പൂർണ്ണതയാണ്. അവിടെ അത് ഭയത്തിൻ്റെ സ്ഥാനമാണ് അല്ലല്ലോ. എന്നാലും ഭയക്കുന്നു, അത് ഭയഹേതുവാണ്. ഭയഹേതുവല്ലാത്തതിനും ഭയക്കുന്നു. അപ്പോൾ അത് അപൂർണതയാണ്, പരമാർത്ഥമല്ല. അപ്പോൾ തന്നിൽ ആ പരമാർത്ഥത്തെ കാണാത്തവന് ഒരിടത്തും പരമാർത്ഥത്തെ കാണാൻ കഴിയില്ല, ദേവനിലും കാണാൻ കഴിയില്ല, ഗുരുവിനും കാണാൻ കഴിയില്ല. അതുകൊണ്ട് പറയും, യദസ്യ ബ്രഹ്മണരൂപം, നീ നിന്റെ സ്വരൂപത്തെ സാക്ഷാത്കരിച്ചില്ല. അപ്പോൾ സാക്ഷാത്കരിക്കാത്തിടത്തോളം കാലം ദേവേഷു, ദേവന്മാരിലും നിനക്ക് ഈ തത്വത്തെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഒരിടത്തും ഒരിടത്തും നീ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നില്ല. ഒന്നിനെയും നീ സത്യമായി കാണുന്നില്ല. നീ സർവത്തെയും അസത്യമായി തന്നെ കാണുന്നു. നീ സർവത്തെയും മായാമയമായി തന്നെ കാണുന്നു. ഒന്നിനെയും പരമാർത്ഥമായി ബോധിക്കുന്നില്ല. ഗുരുവിനെ അങ്ങനെ മായാമയമായിട്ടാണ് കാണുന്നത്, യാഥാർത്ഥ്യം ഗ്രഹിക്കുന്നില്ല. എന്നാലും മിഥ്യയായി വർഷമായി ധരിക്കുന്നു, ഞാൻ ഗുരുവിനെ അറിയുന്നു, ഗുരുവിനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു. ഇതെല്ലാം അസംബന്ധമാണ്. അത് നിന്നെ അറിയാത്തിടത്തോളം കാലം മറ്റൊന്നും സാധ്യമല്ല. ഒരു മായികമായ ലോകത്തിൽ സഞ്ചരിക്കുന്നു അത്രമാത്രം. പരമാർത്ഥത്തെ അറിഞ്ഞിട്ടല്ല, യഥസ്വി ബ്രഹ്മണ രൂപം ദേവേഷു വേദ ത്വം തദവിനൂനം ദഹരം ഏവ, നീ എല്ലാത്തിനെയും അറിയുന്ന അല്പമായിട്ടാണ് ന്യൂനമായിട്ടാണ് ഇതി മന്യഹം, ആചാര്യൻ പറയുന്നു എന്നാണ് എൻ്റെ അനുഭവം. എന്തുകൊണ്ട് ആചാര്യൻ എന്ന് പറയുന്നത്? തന്നിനെ പൂർണ്ണത അറിയുന്നവൻ, സ്വയം പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നവനാണ്. അതുകൊണ്ട് നിന്റെ ഈ അല്പമായ അറിവിൽ നീ ഒന്നിൻ്റെയും പൂർണ്ണത നിനക്ക് വെളിപ്പെടുന്നില്ല, നിന്നിലെ പൂർണ്ണതയും വെളിപ്പെടുന്നില്ല. എന്നിട്ടും നീ പറയുന്ന എന്താണ്? ഞാൻ സുവേദ, ഞാൻ വ്യക്തമായി അറിയുന്നു, അത് ശരിയല്ല എന്നാണ്. ഏത് അധ്യാത്മം ഏതത് അധിദൈവം തദവിച്ച ദൈവേഷു ഉപാധി പരിച്ഛിന്നത്വ ദഹരത്വ നന്ദുപുരത്തതേ, നിന്റെ ഈ അല്പജ്ഞത അതില്ലാതാകുന്നില്ല. നിന്നെ സത്യത്തെ സാക്ഷാത്കരിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തെ സംബന്ധിച്ചുള്ള നിന്റെ അജ്ഞത അപൂർണത ആ ലോകത്തിൽ പെടുന്നതാണ്, ഗുരുവും ദേവന്മാരുമല്ല, അത് നിവർത്തിക്കുന്നില്ല. ഞാൻ അതിൽ തന്നെ കഴിയുകയാണ്. എന്നിട്ടും പറയുന്നു, എന്താണ്? ഞാൻ അറിയുന്നു, ഗുരുവിനെ അറിയുന്നു, ദേവനെ അറിയുന്നു, എന്നെ അറിയുന്നു, അത് ശരിയല്ല. ഏതധ്യാത്മം ഏതത് അധിദൈവം, തന്നെ സംബന്ധിച്ചുള്ള അധ്യാത്മം അധിദൈവം, ദേവന്മാരെ സംബന്ധിച്ചുള്ള അറിവ് എന്ന് പറയുമ്പോൾ അതിൽ അതീന്ദ്രിയവുമായ അലൗകികവുമായ അറിവ് ഗുരു ഉൾപ്പെടെയുള്ള തന്നെ സംബന്ധിച്ച് അതീന്ദ്രിയമായിരിക്കുന്ന തത്വങ്ങളെല്ലാം അതിദൈവമാണ്. കേവലം ദേവതകളെ, ഇന്ദ്രനെ ചന്ദ്രനെ കുറിച്ച് മാത്രം പറയുന്ന തദപി ദൈവേഷുപാധി പരിച്ഛിന്നത്വ, അതും എന്താണ്? ഉപാധി പരിച്ഛിന്നമാണ്. നീ തന്നെ സങ്കല്പിക്കുന്ന ഉപാധികളിലൂടെ നീ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിരുപാധികമായിട്ട് ഓരോരുത്തർക്കും ഗുരു വെളിപ്പെടുന്ന എങ്ങനെയാണ്? അവരവരുടെ സങ്കല്പത്തിനനുസരിച്ചാണ്. ദൈവൻ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവനവന്റെ സങ്കല്പമനുസരിച്ചാണ്. അതാണ് ഉപാധികൾ. തനിക്കെങ്ങനെയാണ് ഇപ്പോ തന്റെ സങ്കല്പങ്ങൾ ഉപാധിയായിരിക്കുന്നത്, അതുപോലെ ഈ സങ്കല്പങ്ങളോടുകൂടി ചേർന്ന താൻ സങ്കല്പിക്കുന്ന ഉപാധികളാണ് ഗുരുവും ദേവനുമെല്ലാം. അവിടെ എന്നും പൂർണ്ണതയില്ല. അതുകൊണ്ട് പരിച്ഛിന്നത്വ ദഹരത്വ ഇതെല്ലാം അല്പമാണ്. നിന്റെ അറിവ് അല്പജ്ഞതയാണ്. അത് ഏതിനെ സംബന്ധിച്ചായാലും, എന്നെ സംബന്ധിച്ചാലും ശരി, ഗുരുവിനെ സംബന്ധിച്ചാലും ശരി, ദേവനെ സംബന്ധിച്ചാലും ശരി, എന്നാ നിവർത്തതേ, അത് നിവർത്തിച്ചിട്ടില്ല. അത് തത്വശ്രവണം കൊണ്ട് നിവർത്തിച്ചിട്ടില്ല. നിവർത്തിച്ചിരുന്നെങ്കിൽ നീ വെറുതെ അപൂർണത അവകാശപ്പെടുത്തല്ല. എന്താണ്? ഞാൻ പൂർണ്ണനായിരിക്കുന്നു, പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു എന്നൊന്നും വെറും അവകാശവാദം, അതുന്നയിക്കില്ല എന്നാണ്. യത്തു വിധ്വസ്ത സർവോപാധി വിശേഷം ശാന്തം അനന്തം ഏകം അദ്വൈതം ഭൂമാക്യം നിത്യം ബ്രഹ്മ ന തത് സുവേദ്യം ഇത്യഭിപ്രായ. മറിച്ച് വിധ്വസ്ത സർവോപാധി വിശേഷ സർവോപാധികളും നശിച്ചത്, ഞാനെന്നുള്ള ഉപാധികൾ, അന്യനെന്നുള്ള ഉപാധി, ദേവനെന്നുള്ള ഉപാധി, ഗുരു എന്നുള്ള ഉപാധി, അവിടെ നമ്മൾ കൽപ്പിക്കുന്ന നിഗ്രഹ അനുഗ്രഹ ശക്തികൾ, ഈ സർവോപാധികളും സർവോപാധി വിശേഷം അസ്തമിച്ചത് അതാണ്. അത് തന്നിൽ അസ്തമിക്കണം. തന്നിൽ അസ്തമിച്ചാലേ പറ്റൂ. തന്നിലെ ഇരുൾ അസ്തമിച്ചാലേ ലോകത്തിൻ്റെ ഇരുൾ അസ്തമിക്കത്തുള്ളൂ. അത് തന്നിൽ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്? ശാന്തം അനന്തം ഏകം അദ്വൈതം, അതാണ് ശേഷിക്കുന്നത്. അവിടെ ഈ ഭ്രാന്ത കൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ല. ദ്വൈതത്തിൽ നിലനിൽക്കുന്ന കൽപ്പനകളൊന്നും പിന്നെ അവിടെ നിലനിൽക്കുന്നില്ല. ഭേദബുദ്ധി നശിക്കുന്നു. അത് പിന്നെ എന്താണ്? ഭൂമ സർവവ്യാപകമാണ്, അവിടെ ഭേദമില്ല, നിത്യം. അവിടെ ഈ മാറി മാറി വരുന്ന കൽപ്പനകൾക്കനുസരിച്ച് അല്ല, അതാണ് ദേവന സങ്കല്പങ്ങളും ഗുരുസങ്കല്പങ്ങളുമെല്ലാം നമുക്ക് മാറി മാറി വരുന്നു അല്ലേ. ദേവൻ അനുകൂലനായി വരുന്നു, പ്രതികൂലനായി വരുന്നു. ഗുരു അനുകൂലമായിരിക്കുന്നു, പ്രതികൂലമായിരിക്കുന്നു. ഇഷ്ട അനിഷ്ട രൂപത്തിലിരിക്കുന്നു. ഇത്തരം സങ്കല്പങ്ങളൊന്നും എന്താണോ ഇല്ലാത്തതാണ് നിത്യം, സങ്കല്പരഹിതമായിരിക്കുന്നതാണ് ബ്രഹ്മം, അതാണ് സ്വരൂപം, അതാണ് എന്ന് പറഞ്ഞ കേവലമായ ബോധസ്ഫുരണം. ഇന്നത്തെ അതിനെ സംബന്ധിച്ച് സുസംവേദ്യം ഒന്നും നിനക്ക് പറയാൻ കഴിയത്തില്ല. ഞാനിതാ വ്യക്തമായി ധരിച്ചിരിക്കുന്നു എന്ന് തന്റെ അജ്ഞതയിൽ നിന്നുകൊണ്ട് പറയാൻ കഴിയില്ല. അങ്ങനെ തന്നെ ബോധ്യപ്പെടുത്താനോ വ്യർത്ഥമായി മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്താനോ ശ്രമിക്കത്തില്ല. ഇവിടെ ശിഷ്യൻ എന്താണ്? അത് ഗുരുവിനെ തന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഗുരു സ്വയം സർവദൃക്കായിരിക്കും, അതുപോലെ ഗുരുവിനെ എന്തെങ്കിലും ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ട്. എന്നാലും ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ഇപ്പോൾ ശിഷ്യൻ തന്റെ ജ്ഞാനം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. നമ്മളെന്ത് ചെയ്യുന്നു? നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട്, പ്രവൃത്തികളെ കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട് എല്ലാം നമ്മൾ ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഇവിടെ ശിഷ്യൻ തന്റെ ആശയം കൊണ്ട് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. സുസംവേദ്യം പറയുന്നു, അത് വേണ്ട, എന്റെ അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട എന്നാ. സുസംവേദ്യം അത് ശരിയല്ല, അതൊന്നും പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും ഒരു സന്നിധിയിൽ അത്തരം ബോധ്യപ്പെടുത്തലുകൾക്ക് യാതൊരു പ്രവൃത്തിയില്ല. ഇത്യഭിപ്രായ യഥ ഏവ മഥ തസ്മാ മന്യ അദ്യാപി മീമാംസ്യം വിചാര്യമേവത്തെ തവ ബ്രഹ്മ. പ്രജാപതി ഇന്ദ്രനോട് പറഞ്ഞതുപോലെ എന്റെ ഉപദേശം കേട്ട് നീ ശാന്തനായി. പക്ഷേ അതുകൊണ്ട് എന്നെ അവസാനിച്ചെന്ന് കരുതണ്ട, വിചാര്യം ഇനിയും നിനക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയും മനനം തുടർന്നിടേണം, അതാണ് ഇവിടെ പറയുന്നത്. വിചാര്യമേവ ഏതേവമത്ത, കാര്യങ്ങൾ ഇങ്ങനെയാണ്, ഇതുവരെ ഞാൻ പറഞ്ഞതാണ് വാസ്തവസ്ഥിതി. അതുകൊണ്ട് മന്യേ, ഞാൻ കരുതുന്ന എന്താണ്? അദ്യാവി ഇനിയും എന്നിട്ടും ഇത്രയെല്ലാം ഉപദേശിച്ചിട്ടും ഇത്രയെല്ലാം നീ തത്വം ശ്രവിച്ചിട്ടും നിന്റെ ഈ പ്രകടനങ്ങൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്ന എന്താണ്? മീമാംസ്യം വിചാര്യമേവ, എന്തുകൊണ്ടാണ് നീ അന്യനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു? പറഞ്ഞു, അതാണ് ഇവിടുത്തെ തകരാറ്. ശിഷ്യൻ ഗുരുവിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? തന്റെ മഹത്വത്തെ. എന്താണ് മഹത്വം? ആത്മജ്ഞാനത്തിന്റെ മഹത്വം. അതാണ് പറഞ്ഞത്. എന്താണ്? എനിക്ക് വ്യക്തമായും ബോധ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ ജ്ഞാനിയായിരിക്കുന്നു. ഇത് ആർക്കാരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്? ഗുരുവിനെയോ അല്ലെങ്കിൽ ഈശ്വരനെയോ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഇനി നീ ചിന്തിക്കണം, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്? ഗുരുവിനെ ബോധ്യപ്പെടുത്തിയാൽ എന്താണ് ഗുരുവിന്റെ പ്രശംസ, അംഗീകാരം? അതിനുവേണ്ടിയല്ലേ നമ്മൾ കിടന്ന് പണിയെടുക്കുന്നു, പോത്തിനെ പോലെ പണിയെടുക്കുന്നു. ഗുരുവിന്റെ അംഗീകാരത്തിന് വേണ്ടി, ഗുരുവിന്റെ പ്രശംസയ്ക്ക് വേണ്ടി. പരമാർത്ഥത്തിന് എന്താണ് അതിന്റെ ആവശ്യമില്ല. ഗുരു സർവദൃക്കാണ്, അവിടെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഭക്തന്മാരെയായിരിക്കും, അവരുടെ അംഗീകാരത്തിന് വേണ്ടി, അവരുടെ സമ്മാനം ബഹുമാനം അതിനുവേണ്ടി. ഇത് ഈ ബോധ്യപ്പെടുത്തലുകളല്ല, അന്യനെ ബോധ്യപ്പെടുത്തൽ. ആദ്യം അന്യനാണെന്നുള്ള തോന്നൽ, അതിൽ നിന്ന് വരുന്ന ഈ ബോധ്യപ്പെടുത്തൽ, അംഗീകാരത്തിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള ഈ ബോധ്യപ്പെടുത്തലുകൾ, ഇതൊക്കെ അസംബന്ധമാണ്. ഇതൊക്കെ വളരെ തുച്ഛമായ അല്പമായ അവിവേകമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത്. ഗുരു അത് തിരിച്ചറിയും, വിവേകികൾ അത് എളുപ്പം മനസ്സിലാകും, അവന് മാർക്കിടും. ഇത്രയേ ഉള്ളൂ ഇവന്റെ ഈ പൊങ്ങച്ചങ്ങളും ജാടകളും അഭ്യാസങ്ങളും എല്ലാം. പാവം പയ്യൻ അറിവില്ലാത്തതുകൊണ്ട് കാണിക്കുന്നതാണ് എന്ന് വിചാരിച്ച് വിട്ടുകളയും. പിന്നെ ഉപദേശിക്കാനൊന്നും പോകത്തില്ല, തിരുത്താനും പോകത്തില്ല.